أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. كل الطعام كان حلا لبني إسرائيل إلا ما حرم إسرائيل على نفسه من قبل أن تنزل التوراة. قل فأتوا بالتوراة فاتلوها إن كنتم صادقين. فمن افترى على الله الكذب من بعد ذلك فأولئك هم الظالمون. قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين. اتق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവും. ആയാത്ത് ദർസെ ഖുർആനിന്റെ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കേണ്ടത് 92-ാമത്തെ ആയത്ത് മുതലാണ്, അഥവാ 4-ാമത്തെ ജൂസ് തുടങ്ങുകയാണ്. അൽഹംദുലില്ലാ, ഈ സംരംഭത്തിലൂടെ 3 ജൂസ് നമ്മൾ പിന്നിട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രതിഫലം നൽകി നമ്മിൽ നിന്ന് അത് സ്വീകരിക്കുമാറാവട്ടെ. ലൻ തനാലു, നാല എന്ന് പറഞ്ഞാൽ നേടി എന്നാണ്. ലൻ തനാലു, നിങ്ങൾ നേടുകയില്ല. ലൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നേടുകയില്ല, ഒരു കാലത്തും നേടുകയില്ല എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ലൻ ഉപയോഗിക്കുക. അൽ ബിർറ, പുണ്യം അല്ലെങ്കിൽ നന്മ എന്നൊക്കെയാണ് അർത്ഥം. ബിർറ് ചെറിയ വ്യത്യാസത്തിന് അർത്ഥം മാറുന്ന വാക്കുകളിൽ പെട്ടതാണ്. ബിർറ്, ബുർറ്, ബർറ്. ബർറ് എന്ന് പറഞ്ഞാൽ കര, ബുർറ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ്. ബിർറ് നന്മ അല്ലെങ്കിൽ പുണ്യം. ഹർക്കത്ത് മാറിയാൽ അർത്ഥം മാറുന്ന അർത്ഥം. ഹത്താ തുൻഫിഖു, നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ. മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന്. മിൻ മാ ചേർത്തി എഴുതിയതാണ് മിമ്മ എന്ന് പറഞ്ഞത്. മിൻ പ്ലസ് മാ, മിൻ മാ ഒന്നിൽ നിന്ന്. തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. وَمَا تُنْفِقُوا مِنْ شَيْءٍ وَمَا تُنْفِقُوا നിങ്ങൾ ചെലവഴിക്കുന്നത് മിൻ ഷൈഇൻ, യാതൊന്നിൽ നിന്നും, അഥവാ എന്തായാലും. فَإِنَّ اللَّهَ, അപ്പോൾ നിശ്ചയം അല്ലാഹു, ബിഹി അതേ സംബന്ധിച്ച്, അലീം നന്നായി അറിയുന്നവനാണ്. അലീം എന്നുള്ള വാക്കിന്റെ അർത്ഥം എപ്പോഴും എല്ലാം അറിയുന്നവൻ എന്നാണ്. ഈ ആയത്ത് ഇതുവരെ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തിയും ഒരു വിശദീകരണമുണ്ട്. അതുപോലെ ഈ ആയത്തിന് സ്വതന്ത്രമായും ഒരു വിശദീകരണം നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. لن تنالوا البر حتى تنفقوا مما تحبون لن تنالوا البر നിങ്ങൾ പുണ്യം നേടുകയില്ല ഹത്ത തുംഫിഖു നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ മിമ്മ തുഹിബ്ബൂൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് വമാ തുംഫിഖു മിൻ ഷൈഇൻ നിങ്ങൾ എന്തൊന്ന് ചെലവാക്കുകയാണ് നിങ്ങൾ ചെലവാക്കുന്ന എന്തും ഫഇന്നല്ലാഹ ബിഹി അലീം നിശ്ചയം അള്ളാഹു അതേ സംബന്ധിച്ച് അറിയുന്നവനാണ്. തൊട്ട് മുമ്പ് പറഞ്ഞത് നിഷേധിക്കുകയും അങ്ങനെ തന്നെ മരിച്ചു പോകുകയും ചെയ്ത ആളുകൾ അവരിൽ നിന്ന് ഭൂമിയോളം സ്വർണം ഭൂമി നിറച്ചും സ്വർണം ഫിദിയ കൊടുത്താലും അത് സ്വീകരിക്കപ്പെടുകയില്ല. അഥവാ നിഷേധി പരലോകത്ത് അള്ളാഹുവോട് പറയും, എന്റെ സമ്പത്ത് എന്റെ സ്വർണത്തിന്റെ കൂമ്പാരം അത് മുഴുവൻ എടുത്തോളൂ, എന്നിട്ട് എന്നെ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തന്നാൽ. ഇത് പറയുമ്പോ അത് സ്വീകരിക്കപ്പെടും. യഹൂദന്മാർക്ക് പുരോഹിതന്മാർ ഒപ്പിച്ചു കൊടുത്ത ചില തരികിടകൾ ഉണ്ടായി. അതെന്താന്ന് വെച്ചാല് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് അറിയാം, പക്ഷേ വംശീയമായ കാരണങ്ങളാൽ അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് കുടുങ്ങുമല്ലോ പരലോകത്ത് എന്ന ഒരു ആശങ്ക സ്വാഭാവികമായും സത്യാന്വേഷികളായ സാധുക്കളായ ആത്മാർത്ഥതയുള്ള സാധാരണക്കാര് പ്രകടിപ്പിക്കുന്നു. അപ്പൊ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഐഡിയ, അതെന്താ? സമ്പത്ത് ധാരാളമായി സദക്ക കൊടുക്കും. രണ്ടാണ്, ഒന്ന് പരലോകത്ത് വെച്ച് ചെയ്യാനുള്ളത് നമ്മുടെ സമ്പത്ത് മുഴുവനും അവിടെ വെച്ച് അങ്ങോട്ട് കൊടുത്തേക്കാം അല്ലാഹു, നമ്മുടെ ബാക്കി അതൊക്കെ സദക്ക ആയിട്ട് കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ മഹാന്മാര് രക്ഷപ്പെടുത്തും, അവരുടെ ശുപാർശകൾ കൊണ്ട് രക്ഷപ്പെടും, കുട്ടികളുടെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടും, ഇങ്ങനെയൊക്കെ പല സങ്കല്പങ്ങളുണ്ടായി. അതുപോലെ തന്നെ വേറൊരു ഐഡിയ ഉണ്ട്, അതെന്താന്ന് വെച്ചാൽ മരിക്കാൻ നേരത്ത് വലിയ ഒരു സദക്ക അങ്ങോട്ട് കൊടുത്തത്, എന്നിട്ട് അങ്ങോട്ട് രക്ഷപ്പെടാം. ഇതൊക്കെയായിരുന്നു അവരുടെ ഐഡിയ. അങ്ങനെ കുഫ്ര് അനുവർത്തിച്ചുകൊണ്ട് ജീവിച്ച ആള് മരിക്കാൻ നേരത്ത് ഒരുപാട് സദക്ക കൊടുത്തത് കൊണ്ടൊന്നും രക്ഷപ്പെടില്ല എന്നാണ് ഈ ആയത്. കുഫ്ര് കൈവിടാതെ, ഇസ്ലാം അംഗീകരിക്കാതെ, ഇസ്ലാം സ്വീകരിക്കാതെ വലിയ ഒരു ദാനധർമ്മം മരിക്കാൻ നേരത്ത് നടത്തിയത് കൊണ്ട് കാഫിറായി മരിക്കുന്നവൻ പരലോകത്ത് രക്ഷപ്പെടുകയില്ല. നമ്മള് പലപ്പോഴും വലിയ ധർമ്മിഷ്ഠരായ ആളുകളെ കാണാറുണ്ടല്ലോ, മുസ്ലിങ്ങളല്ലാത്തവർ. നമ്മൾ ആഗ്രഹിക്കും അവര് സ്വർഗത്തിൽ പോകണമെന്ന്, അവര് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കും. കാരണം അത്രയുണ്ടാകും അവരുടെ ഉദാരത. പക്ഷെ അതൊന്നും അല്ലാഹു തആല പരിഗണിക്കില്ല. കാരണം ആമനു അമലു സ്വാലിഹത്തും, ഈമാനും അമലു സ്വാലിഹത്തും ഉണ്ടെങ്കിലേ സ്വീകരിക്കുകയുള്ളൂ. ഇവിടെ പറയുന്നത് മറ്റൊരു കാര്യം, നിങ്ങളുടെ സമ്പത്ത് മരിക്കുന്ന നേരം നിങ്ങൾക്ക് ആവശ്യമില്ലാതെയാകുമ്പോൾ, അല്ലെങ്കിൽ പരലോകത്ത് ചെന്നിട്ട് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് വേണ്ടല്ലോ, അപ്പ ചെലവഴിച്ചത് കൊണ്ടൊന്നും പുണ്യം നേടുകയില്ല. പുണ്യം നേടണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്ന കാലത്ത് അത് ചെലവഴിക്കും. അഥവാ സമ്പത്ത് മനുഷ്യന് ആവശ്യമുണ്ടാകുന്ന സന്ദർഭത്തിൽ കൊടുക്കുന്നതാണ് സദഖ. വേസ്റ്റ് കൊടുക്കുന്നതല്ല, പകരം നല്ലതാണ്. നേരത്തെ സൂറത്ത് തൗബയിൽ വന്നിട്ടുണ്ട്, അല്ല സൂറത്തുൽ ബക്കറയിൽ, നിങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി നിങ്ങളുടെ വല തയമ്മുൽ ഖബീസ, അതിലെ ചീത്ത, വല തുൻഫിഖൂന നിങ്ങള് ഇല്ല അൻ തുഗ്മിദു ഫീഹി എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ കണ്ണ് ചിമ്പിക്കൊണ്ടല്ല, വല തഖ്ദൂന ഇല്ല അൻ തുഗ്മിദു ഫീഹി, നിങ്ങൾ കണ്ണ് ചിമ്പി അഥവാ പുച്ഛത്തോടു കൂടിയല്ലാതെ നിങ്ങൾ സ്വീകരിക്കുകയില്ലാത്ത മോശം സാധനങ്ങൾ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നു. പകരം സമ്പത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുന്ന അന്ന് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറായാലേ പുണ്യം കിട്ടുകയുള്ളൂ, അഥവാ ജീവിച്ചിരിക്കുന്ന കാലത്ത് പാപം പൊറുക്കുവാൻ വേണ്ടി ഫിദിയ കൊടുക്കാം. അതുപോലെ എന്നിട്ട് ഇസ്ലാം അംഗീകരിക്കണം, എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ. ഇതാണ് കഴിഞ്ഞ ആയത്തുമായി ബന്ധപ്പെട്ടി അതിന്റെ വിശദീകരണം. അതുമായി ബന്ധപ്പെടുത്തി മറ്റൊരു വിശദീകരണവും കൂടി, അതെന്താന്ന് വെച്ചാല് ഇവിടെ സമ്പത്തിനെ പറ്റിയല്ല പറയുന്നത്, പകരം അവരുടെ ഫിഷുക്കിനെ പറ്റിയാണ്. ഷുഹു നഫ്സ് അഥവാ ബനി ഇസ്രായേലിയര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്നത് ബോധ്യമാകാത്തതിന്റെ പേരിലല്ല, പകരം മനസ്സ് അങ്ങോട്ട് വിട്ടുകൊടുക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടല്ലോ, തടി സമ്മതിക്കില്ല എന്ന് പറയലുണ്ടല്ലോ. എങ്ങനെ ഒരു ഇസ്മായിലിയനെ ഇസ്രായേലിയനായ ഞങ്ങൾ അംഗീകരിക്കും? ആ പിടിച്ചു വെച്ചത് അതങ്ങോട്ട് ചെലവഴിക്കാതെ നിങ്ങൾക്ക് വേറെ ഒരുപാട് നന്മകൾ ചെയ്തതുകൊണ്ടൊന്നും പുണ്യം നേടാൻ കഴിയില്ല. ഇതാണ് ഈ ആയത്തിന്റെ രണ്ടാമത്തെ വിശദീകരണം. ഇനി ആയത്തിന് സ്വന്തം നിലയിൽ ഒരു വിശദീകരണം, അത് ഞാൻ അടുത്ത് സൂചിപ്പിച്ചത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകണം ചെലവഴിക്കേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു സദഖത്തി അഫ്ളലു, ഏത് സദഖയാണ് ഏറ്റവും പുണ്യം? അപ്പൊ പറഞ്ഞു, നീ ദാരിദ്ര്യം ഭയപ്പെടുകയും പിശുക്ക് അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ നൽകുന്ന സദഖയാണ്, അഥവാ സമ്പത്തിനോട് വല്ലാത്ത ഹുബ്ബു. സമ്പത്തിനോട് പ്രിയമുണ്ടായിരിക്കെ തന്നെ പാവങ്ങളെയും അനാഥകളെയും കുടുക്കിൽപ്പെട്ടവരെയും അല്ലെങ്കിൽ തടവുകാരെയും ഒക്കെ തീറ്റിപ്പോറ്റുന്നവരാണ്. അപ്പൊ വേണ്ടാത്തത് കൊടുക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഈ ആയത്തിറങ്ങിയപ്പോ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. ആദ്യം അദ്ദേഹം വീട്ടിൽ ചെന്നു, എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, അല്ലാഹു തആല പറയുന്നത് ഇഷ്ടപ്പെട്ടത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നന്മ കിട്ടൂലെന്ന് ചോദിച്ചു. അപ്പൊ ഏതപ്പ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അപ്പോ അവര് പറഞ്ഞു, അതിക്ക നമ്മുടെ ബൈറൂഹ എന്ന് പറഞ്ഞ തോട്ടം തന്നെ, അതല്ലേ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുതല്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എന്നാ പിന്നെ അതല്ലേ നമ്മൾ നന്മ നേടാൻ വേണ്ടി പുണ്യം നേടാൻ വേണ്ടി ചെലവഴിക്കേണ്ടത്, ആയിക്കോട്ടെ കൊടുത്തോളൂ എന്ന് അവരും പറഞ്ഞു. അത് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, അള്ളാ എങ്ങനെയാണല്ലോ പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സമ്പത്ത് അത് ബൈറൂഹ എന്ന് പറയുന്ന തോട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട മസ്ജിദ് നബവിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള, അതിലെ തണൽ കൊള്ളാനും അവിടുത്തെ വെള്ളം കുടിക്കാനും ഒക്കെ റസൂലുള്ള പോയിരിക്കുമായിരുന്ന നല്ല വലിയൊരു തോട്ടമായിരുന്നു, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രി, അത് ഞാൻ സദഖ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിക്കോട്ടെ സദഖ കൊടുത്തോ, നിന്റെ അടുത്ത ബന്ധുക്കളും അടുത്ത ബന്ധുക്കളിലെ ഫുഖറാഉകളും അവർക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ്, പൊതുവിൽ എല്ലാവർക്കും കൂടി കൊടുക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. പക്ഷേ വേണ്ട, അടുത്ത ബന്ധുക്കളിലെ ദരിദ്രരായ ആളുകൾക്ക് കൊടുത്താൽ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ ആയത്ത് അത് നമ്മളോട് കൽപ്പിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെട്ടതൊക്കെ ചെലവഴിക്കണം? അങ്ങനെയില്ല. അബൂ തൽഹത്തുൽ അൻസാരി ഈ ആയത്തിനെ വളരെ വളരെ പിന്നെ ഉയർന്ന ഒരു വിധാനത്തിൽ മനസ്സിലാക്കിയതാണ്. എല്ലാവരും അങ്ങനെ ചെയ്തുകൊള്ളണമെന്നില്ല, സാധാരണഗതിയിൽ സദഖ എന്ന് പറയുന്നത് മാക്സിമം മൂന്നിലൊന്നാണ്. മാക്സിമം മൂന്നിലൊന്നിൽ കൂടുതൽ സദഖ ചെയ്യാനോ വസിയത്ത് ചെയ്യാനോ പാടില്ല. പിന്നെ പ്രത്യേക അവസരങ്ങളിൽ ഉണ്ടാവും. ഇപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളത് കൊടുത്തി എനിക്ക് അല്ല റസൂൽ ഉള്ളൂ എന്ന് പറഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹു ഇനി പിന്നെ എന്റെ പകുതി ബാക്കി എന്ന് പറഞ്ഞത്, ഇതൊക്കെ പ്രത്യേക യുദ്ധാവസരത്തിൽ ചെയ്ത പണിയാണ്. അത് അങ്ങനെ തന്നെയാണല്ലോ, പുരക്ക് തീപിടിക്കുമ്പോ പിന്നെ വാഴയുടെ കാര്യമൊന്നുമില്ലല്ലോ. അതേസമയത്ത് മരിക്കാൻ കിടക്കുന്ന സഹാബി എന്റെ സമ്പത്ത് ഞാന് പിന്നെ സദഖ കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞത് അസ്സുലുസ് കസീർ, മൂന്നിലൊന്ന് തന്നെ ധാരാളം. കാരണം അനന്തരാവകാശികളെ നിരാശരാക്കിക്കൊണ്ട് ഒന്നും പിന്നെ സദഖ കൊടുക്കാൻ പാടില്ല. സാധാരണഗതിയിൽ മൂന്നിലൊന്നാണ് മാക്സിമം. അപ്പൊ ആ പറഞ്ഞതിന് വിരുദ്ധമല്ല ഈ പറഞ്ഞത്, പകരം കൊടുക്കുന്നത് പ്രിയപ്പെട്ടതാകണം എന്നേ പറഞ്ഞതിന്റെ അർത്ഥം. ലൻ തനാലുൽ ബിർറ ഹത്താ തുഖിഫൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ആർക്കോ കൊടുത്തത് കൊണ്ടൊന്നും പുണ്യം നേടുകയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വൃത്തിയോടുകൂടി വേണം ദാനം ചെയ്യാൻ, അപ്പോഴാണ് നന്മ നേടാൻ കഴിയുക എന്നതാണ് ആയത്തിന്റെ സ്വന്തം അർത്ഥം. വമാ തുൻഫിഖു മിൻ ശൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം, നിങ്ങൾ ചെലവഴിക്കുന്ന എന്തും അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നതാണ്. അഥവാ എന്ത് മനസ്ഥിതിയോടുകൂടിയാണ് നിങ്ങൾ ചെലവഴിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നന്നായി അറിയാം. എന്നിട്ട് അവൻ അത് അറിഞ്ഞ് പരിഗണിക്കുകയും ചെയ്യും എന്നർത്ഥം. കുല്ലു തആമി കാന ഹില്ല ലി ബനി ഇസ്രായീൽ, കുല്ലു തആമി കുല്ലു എല്ലാം, അത്തആമി തആമ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, അത്തആമ എന്ന് പറഞ്ഞത് അലിഫ്ലാമ ചേർത്ത് വരിക ഏതോ ഒരു പ്രത്യേക ഭക്ഷണത്തെ കുറിച്ച് പറയാനാണ്. ഏതോ ഒരു ഭക്ഷണത്തെ കുറിച്ച് പ്രത്യേകം പറയാൻ അൽഫിലാം ചേർത്തു. ഏതുപോലെ റജുലു വരുത്തൻ, അർറജുലു അയാള്, പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും വിശദീകരണം ആവശ്യമില്ലാത്ത ആള് എന്ന് പറയാനാണ് അൽഫിലാം അവിടെ ചേർത്തത്. എന്നതുപോലെ ഇവിടെ ചേർത്തിരിക്കുന്നത് ഈ ഭക്ഷണം, ഈ പറയപ്പെടുന്ന ഭക്ഷണം എന്ന അർത്ഥത്തിന്. പിന്നെ അത്താമ് സകല ഭക്ഷണവും എന്നുള്ള അർത്ഥത്തിലും അത് ചേർത്തു. അൽഹംദു എന്ന് പറയുന്നത് പോലെ അത് സന്ദർഭത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത്. കാന ആയിരുന്നു ഹില്ലല്ലി ബനി ഇസ്രായീൽ, ബനി ഇസ്രായേലർക്ക് അനുവദനീയം, ഹില്ല് ഹലാല് ആയിരുന്നു, ലി ബനി ഇസ്രായേൽ ഇസ്രായേലർക്ക്. ഇല്ലാമ ഒന്നൊഴികെ, ഏതാണ് ഒന്ന്? ഹറമ ഹറാമാക്കി, ഇസ്രായീലു ഇസ്രായീൽ ഹറാമാക്കി, അല നഫ്സിഹി സ്വന്തത്തിന്, മിൻ കബിലി എന്നും വരും ഇവിടെ മിൻ കബിലിയ മുമ്പ്, അൻ തുനസ്സല തൗറാത്ത്, തൗറാത്ത് ഇറക്കപ്പെടുന്നതിന്റെ മുമ്പ്, മിൻ ഖബ്ലി അൻ തുനസ്സല തൗറാത്ത്, തൗറാത്ത് ഇറക്കപ്പെടുന്നതിന്റെ മുമ്പ്. ഖുൽ നബിയെ പറയൂ, ഫഉതൂ ബിത്തൗറാത്തി, നിങ്ങൾ തൗറാത്ത് കൊണ്ടുവരൂ, ഫത്ലൂഹ എന്നിട്ട് അത് പാരായണം ചെയ്യൂ, ഇൻ കുന്തും സാദിഖീൻ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. എന്താ പറഞ്ഞത്? കുല്ലു തആമി കാന ഹില്ലലി ബനി ഇസ്രായീൽ, ഈ ഭക്ഷണങ്ങളെല്ലാം ബനി ഇസ്രായേലിന് ഹലാൽ ആയിരുന്നു. ഇല്ലാമാ ഹറമ ഇസ്രായീലു അലാ നഫ്സിഹി,
I think of God, 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 God
ഇല്ലാ മാ ഹറമ ഇസ്രായേൽ, ഇസ്രായേൽ ഹറാമാക്കിയത് അല്ലാതെ, അലാ നഫ്സിഹി സ്വന്തത്തിന്, മിൻ ഖബ്ലി അൻ തുനസ്സല തൗറാത്ത്, തൗറാത്ത് ഇറക്കപ്പെടുന്നതിന്റെ മുമ്പ്. ഖുൽ, നബിയെ പറയൂ, ഫൗതു ബി തൗറാത്തി, നിങ്ങൾ തൗറാത്ത് കൊണ്ടുവരൂ, ഫത്ലൂഹ, എന്നിട്ട് അത് വായിക്കും, ഇൻ കുന്തും സാദിഖീൻ, സത്യസന്ധരാണെങ്കിൽ, നിങ്ങൾ സത്യസന്ധരാണ്. എന്താ പറയുന്നത്? ഈ കുല്ലു തആമി എന്ന് പറഞ്ഞാൽ സകല ഭക്ഷണവും എന്നല്ല, സകല ഭക്ഷണവും ഹലാലായിട്ടില്ലല്ലോ ഒരു താനി, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഹറാമായ ഭക്ഷണം. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന, ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ചില ഭക്ഷണങ്ങളുണ്ട്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമാകുന്ന അറബികൾ ഭക്ഷിക്കുന്നതും ജൂതന്മാർ ഭക്ഷിക്കാത്തതുമായ കുറെ സാധനങ്ങളുണ്ട്. ഉദാഹരണം, ഒട്ടകത്തിന്റെ ഇറച്ചി റസൂലുള്ള തിന്നുന്ന സാധനമാണ്. അതുപോലെ മുയല്, കുഴിമുയല്, പിന്നെ കൊഴുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ അറബികൾ ഭക്ഷിക്കും, ജൂതന്മാർ തിന്നൂല. ഇത് വെച്ചിട്ട് ആളുകളെ ദീനിൽ നിന്ന് അകറ്റാൻ വേണ്ടി അവരൊരു പണിയെടുത്തി. അതെന്താന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിലുള്ള നബിയാണ്. മുൻകഴിഞ്ഞ നബിമാരാരും ഇതൊന്നും തിന്നിട്ടില്ല. ഞങ്ങളുടെ സമുദായത്തില് ബനീ ഇസ്രായേലരാരും ഇതൊന്നും തിന്നാറില്ല. അതുകൊണ്ട് ഇത് തിന്നുന്ന ആള് യഥാർത്ഥത്തിൽ നബിയാണ് എന്നൊക്കെ ഉള്ള ചോദ്യം ഉയർത്തിവിട്ടിട്ട് സാധാരണക്കാരായ സഹാബിമാരെ ഉസ്വാസിലാക്കാൻ, അതുപോലെ സാധാരണക്കാരായ യഹൂദന്മാര് ഇസ്ലാമിലേക്ക് പോകുന്നതിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവരെ തടഞ്ഞു നിർത്താൻ, അറബികൾ ജൂതന്മാര് പണ്ടേ പറയാറുള്ള വരാനുള്ള റസൂലാണല്ലോ ഇത് എന്ന് മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടുന്നത് തടയാൻ ഒക്കെ പല നമ്പറുകളും അവരിറക്കി വിട്ടിരുന്നു. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സഫാ മർവയെ കുറിച്ച് ഉസ്വാസ് ഉണ്ടാക്കിയത്, അതുപോലെ ഖിബില മാറ്റത്തെ കുറിച്ച് ഉസ്വാസ് ഉണ്ടാക്കിയത്, ഇങ്ങനെയൊക്കെ ആളുകളെ റസൂലിൽ നിന്ന് അകറ്റാനും പിന്തിരിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്നത്, റസൂൽ ജൂതന്മാര് ഇറക്കി വിട്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഒറിജിനൽ നബിയാണെങ്കിൽ പണ്ടേ കിതാബിൽ പറഞ്ഞിട്ടുള്ള, കാരണം മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങളൊക്കെ അംഗീകരിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ആ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്താ തിന്നുന്നത്? എന്താണ് ഇയാൾ ഒട്ടകം തിന്നുന്നത്? ഇയാൾ എന്താ മുയലിറച്ചി തിന്നുന്നത്? ഇങ്ങനെയൊക്കെ ഉള്ള, അതുപോലെ ആടിന്റെയും പശുവിന്റെയും ഒക്കെ കൊഴുപ്പ് എന്താ തിന്നുന്നത്? ഇങ്ങനെയുള്ള ചില ഫിഖ് മസലകൾ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തും. അതിന് അല്ലാഹു തആല നൽകുന്ന വിശദീകരണമാണ് കുല്ലു തആമി കാന ഹില്ലൻ ലിബനീ ഇസ്രായീൽ, ഈ പറയപ്പെടുന്ന എല്ലാ ഭക്ഷണങ്ങളും ബനീ ഇസ്രായീലർക്ക് ഹലാലായി. പിന്നെ ഹറാമായത് ഏതാണ്? ഇല്ലാമാ ഹറമ ഇസ്രായീലു അലാ നഫ്സി, ഇസ്രായേല് സ്വന്തത്തിന് ഹറാമാക്കിയത്. ആ പറയുന്ന ഇസ്രായേല് എന്നതിന് ഒരു വിശദീകരണം, ഇസ്രായേൽ എന്നത് യഅഖൂബ് നബി അലൈഹിസ്സലാമിന്റെ പേരാണ്. വാക്കിന്റെ അർത്ഥം ഈൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഇലാഹ്, ഇസ്ര എന്ന് പറഞ്ഞ അടിമ, ഹീബ്രു വാക്കാണ്, അള്ളാഹുവിന്റെ അടിമ, അബ്ദുല്ല എന്നാണ്. അപ്പൊ ഇസ്രായേൽ അലാ നഫ്സിഹി, ഹറമ ഇസ്രായേൽ അലാ നഫ്സിഹി എന്ന് പറഞ്ഞാൽ യഅഖൂബ് നബി അലൈഹിസ്സലാം സ്വന്തത്തിന് ഹറാമാക്കി. സ്വന്തത്തിന് ഹറാമാക്കിയത് എന്ന് പറഞ്ഞാൽ തിന്നൽ നിരോധിക്കുകയല്ല, വേണ്ടാന്ന് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേൻ കുടിക്കൂല എന്ന് തീരുമാനിച്ചതിനെ കുറിച്ച് അള്ള ചോദിക്കുന്നുണ്ടല്ലോ, யா ஐயுஹ நபியு லிம துஹர்ரிமு மா அஹல்லல்லாஹு லக்க தபதகி மர்லாத அஸ்வாஜ். നബിയെ ഭാര്യമാരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി എന്തിനാണ് നിങ്ങൾ അള്ളാഹു തആല ഹറാമാക്കിയത് ഹലാലാക്കിയത് ഹറാമാക്കാൻ നിൽക്കുന്നത്? തേൻ മേലാലിനി കുടിക്കുന്നില്ല, തേൻ കുടിച്ചതിന്റെ പേരിൽ ഭാര്യമാര് തമ്മിൽ ചില പുഷ്പം പിന്നെ ഒത്തുകൂടിയിട്ട് റസൂലുള്ളക്കെതിരെ കുറിച്ച് പിന്നെ എന്താ പറയാ വഴക്കൊക്കെ ഉണ്ടാക്കി. അപ്പൊ റസൂലുള്ള തീരുമാനിച്ചു മേലാലിനി തേൻ കുടിക്കുന്നില്ല എന്താ. ഇങ്ങനെ തീരുമാനിച്ചതിനെയാണ് അള്ളാഹു തആല അങ്ങനെ ചോദിച്ചത്, ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക്ക എന്ന് പറഞ്ഞു. എന്നതുപോലെ ഇസ്രായേൽ അലൈഹിസ്സലാം അഥവാ യഅഖൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തീരുമാനിച്ചു ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നുണ്ടാകും. അങ്ങനെ ഉണ്ടാവുമല്ലോ, മനുഷ്യർക്കൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാകും, ചിലർക്ക് ഇഷ്ടപ്പെടാത്ത സാധനം ഉണ്ടാകും. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയാണല്ലോ ബനി ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരുടെ വീട്ടിൽ അതുകൊണ്ട് തന്നെ ഉപ്പാക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഇറച്ചി വേണ്ട, അങ്ങനെ ശീലിച്ചു. പിൽക്കാലത്ത് യഹൂദന്മാർ തെറ്റിദ്ധരിച്ചു അത് ഹറാമാണ് എന്ന്. നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളിൽ ഉണ്ടല്ലോ, ചിലര് ഇറച്ചി തിന്നുന്നവരാണ്, ചിലര് തിന്നാത്തവരാണ്, ഇങ്ങനെയൊക്കെ ഉള്ള പോലെ ഈ ഒട്ടകമറിച്ചി തിന്നാത്തവരായിട്ട് മാറി പരമ്പരാഗതമായിട്ട് യഹൂദന്മാർ. ഇതിനെപ്പറ്റിയാണ് ഇവിടെ ഹറമ ഇസ്രായേൽ അല നഫ്സിഹി എന്ന് പറഞ്ഞത് എന്നാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, പണ്ഡിതന്മാര് പുരോഹിതന്മാര് അവര് ഹലാലാക്കലും ഹറാമാക്കലും ഒക്കെ ചെയ്തിരുന്നു, അതുകൊണ്ടാണല്ലോ നേരത്തെ വന്നല്ലോ വല എത്തഹദ ബാലുന ബാലൻ അർബാബം എന്ന് തോന്നിയിട്ട് പണ്ഡിതന്മാര് കൂടിയിട്ട് തീരുമാനിക്കും എന്തൊക്കെ ഹലാൽ എന്തൊക്കെ ഹറാം. അല്ല എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു തന്നെ പുരോഹിതന്മാരുടെ നിലപാട്. അങ്ങനെ അവർ അതിന്റെ ഫലമായിട്ട് ഹറാമാക്കിയ പല സാധനങ്ങളും ഉണ്ടായി. യഥാർത്ഥത്തിൽ അള്ളും റസൂലും പറഞ്ഞതൊന്നുമല്ല, മുസാ നബി പഠിപ്പിച്ചതല്ല, യാക്കൂബ് നബി പഠിപ്പിച്ചതല്ല, ഇബ്രാഹിം നബി പഠിപ്പിച്ചതല്ല, പകരം വേറെ ആരൊക്കോ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയത് ഹറാമാണ് എന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഇപ്പൊ ചില പ്രദേശങ്ങളിൽ ചെന്നാല് ഹനഫി മദ്ഹബ് പിൻപറ്റുന്ന ആളുകൾ അവർ പോത്തിറച്ചി കഴിക്കും, അവർ വിചാരിക്കുന്നത് പോത്ത് ഹറാമാണ് എന്ന്. ആരെ പറഞ്ഞു പോത്ത് ഹറാമാണെന്ന്? എല്ലാ അനഫികളും അല്ല, ചില പ്രദേശങ്ങളിലെ അനഫികളാണ്. ആര് പറഞ്ഞു? അവര് ധരിക്കുകയാണ് അള്ളാഹു തആല ഹറാമാക്കിയതാണ്, അള്ളാഹു റസൂൽ അത് ഹറാമാക്കിയ സാധനം ഉണ്ട് എന്നതുപോലെ പണ്ഡിതന്മാരുടെ പുരോഹിതന്മാരുടെ ഇടപെടലിലൂടെ ഹറാമാക്കപ്പെട്ട പല സാധനങ്ങളും എന്നാണ് ഇല്ലാമ ഹറമ ഇസ്രായിലു എന്ന് പറഞ്ഞാൽ അർത്ഥം. മൂന്നാമത്തെ ഒരു വിശദീകരണം, അതും ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നതാണ്. ബനി ഇസ്രായേലിയർ ധിക്കാരം ചെയ്തപ്പോൾ അവരുടെ മേൽ ശിക്ഷയായിട്ട് പല സാധനങ്ങളും ഹറാമാക്കി. അതിൽപ്പെട്ടതാണ് കൊഴുപ്പ് പോലെയുള്ള സാധനം. അത് അള്ളാഹ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, സൂറത്തുൽ അഅ്റാഫിൽ വന്നിട്ടുണ്ട്, സൂറത്ത് ബക്കറയിലും സൂചനയുണ്ട്. ആ പിന്നെ മീൻ സാബത്ത് നാളിൽ അതിക്രമം ചെയ്ത ആളുകൾ അവരെ കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ അഅ്റാഫിൽ അല്ലാഹ് അത് പറയും, അവർക്ക് പല സാധനങ്ങളും ശിക്ഷയായിട്ട് ഹറാമാക്കി. ഇത് മൂന്നാണെങ്കിലും ശരി, തൗറാത്തിൽ അതുണ്ടായി. തൗറാത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, പിന്നീട് അത് തൗറാത്തിന്റെ ശേഷവും തുടർന്നു. ആളുകൾ ആ ശീലം അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. തൗറാത്തിൽ അതിനെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ല. എപ്പോ ഇല്ല? ഈ ആയത്തിറങ്ങുന്ന സമയത്തില്ല, ഇപ്പോൾ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് റസൂലുള്ള വെല്ലുവിളിക്കാൻ ആവശ്യപ്പെടുകയാണ് അള്ളാഹു. ഖുൽ ഫഅതൂ ബി തൗറാത്തി ഫത്ലൂഹ ഇൻ കുന്തും സാദിഖീൻ. നിങ്ങൾ തൗറാത്ത് കൊണ്ടുവരൂ, എന്നിട്ട് വായിക്കും, അതിലൊന്ന് കാണിക്കും. ഒട്ടകമറിച്ച് തിന്നാൻ പാടില്ല എന്ന് തൗറാത്തിലുള്ളത് കാണിക്കും. തൗറാത്തിലുള്ളത് കാണിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. കാരണം എന്താ? തൗറാത്തിൽ അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഇപ്പൊ ഉള്ളതോ? ഇപ്പൊ ഉള്ളത് പിൽക്കാലത്ത് എഴുതി ചേർക്കപ്പെട്ടതാണ്. കാരണം തൗറാത്തില് ഉള്ള നിയമങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്നതൊക്കെ അടുത്ത കാലത്താണ്, അതിൽ പലതും ഇപ്പോഴും ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മലയാളം ബൈബിളിലുള്ള വാചകം അതിന്റെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബൈബിളിലുള്ള വാചകത്തിന്റെ പരിഭാഷ നോക്കാൻ വേണ്ടി മലയാളം ബൈബിൾ നോക്കിയാൽ കിട്ടില്ല. ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിലില്ല. കാരണം എന്താ, മലയാളം റിവൈസ്ഡ് എഡിഷന്റെ പരിഭാഷയാണ്, അതിൽ കള്ളവാചകാന്ന് കണ്ടപ്പോ ഒഴിവാക്കിയതാണ്. പക്ഷെ ഇംഗ്ലീഷിൽ ഇപ്പോഴും അത് വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. അങ്ങനെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ആയത്ത് ഓതിയിട്ട് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച ഒരാൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ക്രിസ്ത്യാനിയാകാൻ കാരണം ഖുർആൻ വായിച്ചതാണ്. ഖുർആൻ വായിച്ചപ്പോ അതിൽ പറയുന്നുണ്ട് ഫൗത്തുബി തൗറാത്തി ഫസ്ലുഹ, നിങ്ങൾ ബൈബിള് കൊണ്ടുവരൂ അത് പാരായണം ചെയ്യൂ. അങ്ങനെയാണ് ഞാൻ പാരായണം ചെയ്യുന്നത്. ഇത് ബൈബിള് വായിക്കാനുള്ള ആഹ്വാനമല്ല, പിന്നെ എന്താണ്, വെല്ലുവിളിയാണ്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള തൗറാത്തിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കൂ. കാണിക്കാൻ കഴിയില്ല, കാരണം അന്ന് ഉണ്ടായിരുന്നില്ല. ഫമനിഫ്തറ അലല്ലാഹിൽ കദിബ മിം ബഅദി ദാലിക ഫഉലൈക ഹുമുൽ ളാലിമുൻ. ഫ അപ്പോൾ മനിഫ്തറ ആര് കെട്ടിച്ചമച്ചുവോ അലല്ലാഹി അല്ലാഹുവിന്റെ മേൽ അൽ കദിബ ഈ കള്ളത്തെ. കദിബ് അലല്ലാഹി കദിബൻ എന്നല്ല, വല്ല കള്ളവും എന്ന്. ഈ കള്ളത്തെ അഥവാ ഏത് കള്ളം, ഒട്ടക മാംസം ഹറാമാണ് എന്ന കള്ളം. മിൻ ബഅദി ദാലിക അതിനു ശേഷം, ഏതിനു ശേഷം, തൗറാത്തിന്റെ അവതരണത്തിന് ശേഷം. ഫഉലൈക ഹുമുൽ ളാലിമൂൻ അവർ അക്രമികൾ തന്നെയാണ്. എന്താ പറഞ്ഞത്? ആ സംവാദത്തിന്റെ മറുപടിയായിട്ട്, ഈ വെല്ലുവിളിയുടെ മറുപടിയായിട്ട് വേദക്കാർക്ക് തൗറാത്ത് കൊണ്ടുവന്ന് അതിലിടാ ഒട്ടകമാംസം മുയലിറച്ചിയൊക്കെ ഹറാമാക്കിയിരിക്കുന്നു എന്ന് കാണിച്ചു തരാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഇവർ ഈ പറയുന്നത്? അള്ളാഹുവിന്റെ പേരിൽ ഇല്ലാത്തത് കെട്ടിച്ചമക്കുകയാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും അത് പറയലുണ്ടല്ലോ, ഖുർആൻ അള്ളാഹു തആല നിങ്ങൾ ഈ പറയുന്നത് ഖുർആനിലോ സുന്നത്തിലോ ഉണ്ടോ എന്ന് കാണിച്ചു തരും. കാണിച്ചു തരാൻ കഴിയാത്ത പല കാര്യങ്ങളും മുസ്ലിം സമുദായത്തിൽ നടക്കുന്നുണ്ട് എന്നതുപോലെ തൗറാത്ത് കൊണ്ടുവരൂ നിങ്ങൾ സത്യസന്ധരാണ്, ഇല്ല അത് നടക്കുന്നില്ലെങ്കിൽ എന്നാണ് ഫൈഡ. ഫ മനിഫ്തറ ഫ അപ്പോൾ മനിഫ്തറ അലല്ലാഹിൽ കദിബ അള്ളാന്റെ പേരിൽ ആര് ഈ കള്ളം കെട്ടിച്ചമച്ചുവോ മിൻ ബഅദി ദാലിക തൗറാത്ത് ഇറക്കിയതിന് ശേഷം ഉലായിക്ക ഹുമുൽ ളാലിമൂൻ ഫ അവർ ഉലായിക്ക ഹുമുൽ ളാലിമൂൻ അവരാകുന്നു അക്രമി. എന്തിനാ പറഞ്ഞത്? അപ്പോൾ ഈ കള്ളം അള്ളാഹുവിന്റെ മേൽ കെട്ടിച്ചമച്ചവർ, അഥവാ ഇത് അള്ളാഹുവിന്റെ പേരിൽ ജൂത പുരോഹിതന്മാർ കെട്ടിച്ചമച്ച കള്ളമാണ്. അങ്ങനെ കെട്ടിച്ചമച്ചവർ എപ്പോ? മിം ബഅദി ദാലിക തൗറാത്ത് ഇറങ്ങിയതിന്റെ ശേഷം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കിതാബ് ഇറങ്ങിയതിന്റെ ശേഷം. തൗറാത്തിന്റെ മുമ്പാണ് അതുള്ളത് എന്ന് പറഞ്ഞല്ലോ, തൗറാത്തിന്റെ മുമ്പാണ് ഈ ഹറാമാക്കൽ നടന്നതെന്ന് പറഞ്ഞു. തൗറാത്തിൽ അതില്ല, അപ്പൊ പിന്നെ അവര് വേണ്ടത് തൗറാത്തിൽ പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും. പക്ഷെ പിന്നെ എന്ത് ചെയ്തു? തൗറാത്ത് അവതരിക്കപ്പെട്ട ശേഷം തൗറാത്തിൽ ഇല്ലാത്ത അവരുടെ പാരമ്പര്യ ശീലങ്ങൾ അതെന്ത് ചെയ്തു? നിയമത്തിന്റെ ഭാഗമായിട്ട് തൗറാത്തിൽ എഴുതി ചേർത്തു, അല്ലെങ്കിൽ നിയമത്തിൽ എഴുതി ചേർത്തു. അള്ളാന്റെ പേര് ഇത് ഇങ്ങനെ അല്ല ആറാമാക്കിയതാണ് എന്ന് തൗറാത്തിൽ ഇല്ലാത്തത് അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അങ്ങനെ അള്ളാന്റെ പേരിൽ കെട്ടിച്ചമച്ചാൽ ഉലായിക്ക ഹുമുൽ ളാലിമൂൻ അക്കൂട്ടർ അവരാണ് അക്രമി. എന്തിനാ അവരാണ് അക്രമികൾ എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമിയാണ്, പഴപ്പിക്കാൻ വന്നവനാണ്, ആളുകളെ ദീനിൽ നിന്ന് അകറ്റുകയാണ് എന്നൊക്കെയാണ് ആരോപണം. അതിന് തെളിവായിട്ട് പറയാണ്, എന്താ തെളിവ്? അയാള് കണ്ടില്ലേ അള്ളാഹ് ഹറാമാക്കിയ ഒട്ടകമാംസം കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് തിരിച്ചിടുകയാണ്, നിങ്ങൾ പറയണത് സത്യാന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ബോധ്യമായി ഈ ജാതി കള്ളം അള്ളാന്റെ റസൂലിനെതിരെ കെട്ടിച്ചമക്കുന്ന നിങ്ങളാണ് യഥാർത്ഥത്തിൽ അക്രമം, അല്ലാതെ അള്ളാഹു അയച്ച റസൂലല്ല എന്ന് പറയൂ എന്ന് സ്ഥാപിക്കുകയാണ് ആയത്തിലൂടെ. ഫമനിഫ്തറ അലല്ലാഹിൽ കദിബ അപ്പോൾ അള്ളാഹുവിന്റെ മേൽ ഈ കള്ളം കെട്ടിച്ചമച്ചവർ മിൻ ബഅദി ദാലിക അതിനുശേഷം ഫഉലൈക ഹുമുൽ ളാലിമൂൻ അക്കൂട്ടർ അവർ തന്നെയാകുന്നു അക്രമി. അഥവാ ദീനിൽ നിന്ന് സത്യദീനിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഈ ജൂത പുരോഹിതന്മാരാണ് കള്ളന്മാർ ക്രമികൾ, അല്ലാതെ അല്ല അയച്ച റസൂലൻ. കുൽ നബിയെ പറയൂ, സദഖല്ലാഹ്, അല്ലാഹു സത്യം പറഞ്ഞു. ഫത്തബിഉ, അപ്പോൾ ഇത്തബിഉ മില്ലത്ത ഇബ്രാഹിം, ഇത്തബിഉ നിങ്ങൾ പിൻപറ്റു, മില്ലത്ത ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മില്ലത്ത്. മില്ലത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മാർഗം. ഹനീഫൻ, ആത്മാർത്ഥമായിട്ട്. വമാ കാന മിനൽ മുശ്രിക്കീൻ, വമാ കാന, അദ്ദേഹമായിരുന്നില്ലതാനു, മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിൽ പെട്ടവൻ. എന്താ പറഞ്ഞത്? നബിയെ പറയൂ, സദഖല്ലാഹ്, സദഖല്ലാഹ് എന്ന് പറയൂ. ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, എന്നിട്ട് നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്ത് ആത്മാർത്ഥമായി പിൻപറ്റി. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല. എന്തിനാണ് സദഖല്ലാഹ് എന്ന് പറഞ്ഞത്? ഇതാണ് ഖുർആൻ പാരായണം കേട്ടാലും പാരായണം അവസാനിപ്പിക്കുമ്പോഴും സദഖല്ലാഹുൽ അലീം എന്ന് പറയുന്നതിന്റെ തെളിവ്. ഇടയ്ക്ക് ആരോ ചോദ്യോത്തരത്തിൽ ചോദിച്ചു അങ്ങനെ പറയാൻ പാടുണ്ടോ, നല്ല പറഞ്ഞിരിക്കുകയാണ് സദഖല്ലാഹ് എന്ന് പറയാൻ. ഇവിടെ പറയണത് ഒത്തു കഴിയുമ്പോ സദഖല്ലാഹുൽ അലീം എന്ന് പറയാനല്ല, പിന്നെ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് വ്യാജമാണ് എന്ന് അവരാരോപിക്കുകയാണ്. അതിന് തെളിവായിട്ട് ഒട്ടകമർച്ചിയുടെ ചർച്ച വലിച്ചിടുകയാണ്. അവര് പറയുന്നത് കെട്ടിച്ചമച്ചതാണ് എന്ന് തെളിഞ്ഞു. എന്നാൽ നബിയെ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ല പറഞ്ഞതാണ് സത്യം, അഥവാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് സത്യം എന്നിപ്പോ തെളിഞ്ഞു. ഖുൽ സദഖല്ലാഹ്, അള്ളാഹു പറഞ്ഞതാകുന്നു സത്യം, അല്ലാത്തത് കെട്ടിച്ചമച്ചതാണ്. സത്യം ബോധ്യമായ സ്ഥിതിക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം? അവരോട് പറയും, ഇത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, ഇത്തബിഉ നിങ്ങൾ പിൻപറ്റു, മില്ലത്ത ഇബ്രാഹിമ, ഇബ്രാഹിമിന്റെ മില്ലത്ത്, ഹനീഫൻ, നേരെ ചൊവ്വ. എന്തിനാ അത് പറയുന്നത്? ഖുറൈശിയായ മുഹമ്മദിനെ പിൻപറ്റു, അറബിയായ മുഹമ്മദിനെ പിൻപറ്റു എന്നല്ല. അറബികളും ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പൂർവപിതാവായിട്ട് അംഗീകരിക്കുന്ന മഹാനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്ഹാഖ്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യാക്കൂബ്, യാക്കൂബ് അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയാണ് ബനി ഇസ്രായേൽ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മൂത്ത മകൻ ഇസ്മായിൽ, ഇസ്മായിലിന്റെ സന്താന പരമ്പരയാണ് അറബി. ഇസ്രായേലിൽ നിന്ന് രണ്ട് മതം ഉണ്ടായിട്ടുണ്ട് പിൽക്കാലം സത്യത്തിൽ നിന്ന് തെറ്റിപ്പോയപ്പോൾ, അതാണ് ജൂതമതവും ക്രിസ്തുമതവും. പിന്നെ അറബികളിൽ ഒരു മതം രൂപപ്പെട്ടിട്ടുണ്ട്, മുശ്രിക്കുകൾ, വിഗ്രഹാരാധനയുടെ മതം. ഈ മതത്തിന്റെ ഒക്കെ ആളുകൾ അപ്പോഴും അവകാശപ്പെട്ടിരുന്നത് ഞങ്ങൾ ഇബ്രാഹിമിന്റെ പിൻപുറക്കാരാണ് എന്നാണ്. നേരത്തെ വന്നില്ല, ഇന്ന ഔലന്നാസ് ഇബ്രാഹിമ ലല്ലദീനത്തബഹു വഹാദൻ നബിയു വല്ലദീനാമനു, ഇബ്രാഹിമിന്റെ നേരവകാശികൾ അദ്ദേഹത്തെ പിൻപറ്റിയവരാണ്, അഥവാ ഈ നബിയും വിശ്വാസികളും. അങ്ങനെ നിങ്ങളെ ആ ഈ സത്യം ബോധ്യമായ സ്ഥിതിക്ക് വേദക്കാരെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അംഗീകരിക്കുന്ന ഇബ്രാഹിമിന്റെ മാർഗം പിൻപറ്റി. ആധുനിക കാലത്ത് ഇസ്ലാം സ്വീകരിച്ച യഹൂദനായിരുന്ന, പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന, ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന റഷ്യ ഗരോഡി, അദ്ദേഹത്തിന്റെ ഒരു പിന്നെ നിലപാടുണ്ട്, ട്രയലോഗ് ബിറ്റ്വീൻ അബ്രഹാമിക് ഫേസ്, അബ്രഹാമിക് ഫേസസ് ട്രയലോഗ്. ലോകത്തുള്ള ഈ മതത്തിന്റെ പേരിലുള്ള സംഘർഷം ഒഴിവാക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ആദരിക്കുന്ന എല്ലാവരും കൂടി ഒന്ന് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്താൽ തീരാവുന്നതേ. അതിനാണ് ട്രയലോഗ് എന്ന് പറഞ്ഞത്. ഡയലോഗ് രണ്ടാൾ നടത്തുന്നതാണ്, ട്രയലോഗ് മൂന്നാൾ, അഥവാ യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. യഥാർത്ഥത്തിൽ അതില് ഹിന്ദുക്കളെ കൂടി ചേർക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. അഥവാ ഈ ബ്രാഹ്മൻ ബ്രഹ്മം എന്നൊക്കെ വാക്ക് ഇബ്രാഹിം എന്ന വാക്കിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് പറയുന്നവരുണ്ട് പണ്ഡിതന്മാരുടെ. അതിന്റെ തെളിവ് അവർ പറയണത് പൂണൂലിടുന്ന രീതിയും ഹജ്ജിന് ഇഹ്റാം തുണി ഉടുക്കുന്ന രീതിയും ഒക്കെ ഒരുപോലെയാണ് എന്നൊക്കെ അള്ളാഹു അഴിയാം. ഏതാവട്ടെ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ആദരിക്കുന്നവരായിരുന്നു മക്ക മുശ്രിക്. അവര് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നിലപാട് എന്താണ് എന്ന് അന്വേഷിച്ചാൽ, അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് എന്താണെന്ന് യഹൂദന്മാരും ക്രിസ്ത്യാനികളും അന്വേഷിച്ചാൽ, അദ്ദേഹം ക്രിസ്ത്യാനിയോ ജൂതനോ ആയിരുന്നില്ല, അതിൽ നമുക്ക് യോജിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ അത് പിൻപറ്റു എന്ന് ആഹ്വാനം ചെയ്യുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുക. വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞത് മുശ്രിക്കളായ അറബികൾ തങ്ങളുടെ പൂർവ്വപിതാവായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. പക്ഷെ ജൂതന്മാർക്കും അറിയാം, ക്രിസ്ത്യാനികൾക്കും അറിയാം, ഇബ്രാഹിം അലൈഹിസ്സലാം വിഗ്രഹാരാധകനായിരുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം വിഗ്രഹാരാധകനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഹനീഫ് ആകേണ്ടി വരുമായിരുന്നു. ഹനീഫ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, വാക്കിന്റെ നേരെ അർത്ഥം ഹനഫ എന്ന് പറഞ്ഞാൽ തെറ്റി, തെറിച്ചു, ചെരിഞ്ഞു എന്നൊക്കെയാണ്. അതുകൊണ്ട് മുഫസ്സിറുകൾ പലരും വിശദീകരണം പറയാം, മാല അനിൽ ബാത്തിലി ഇലൽ ഹഖ്, ബാത്തിലിൽ നിന്ന് ഹഖിലേക്ക് തെറ്റിയവൻ, തീർച്ചവൻ എന്ന. എന്താ സംഭവം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, വേറൊരായത്തിൽ അത് വന്നു. ഊർ നഗരത്തിലെ രാജാവിന്റെ ആസ്ഥാന പുരോഹിതനായിരുന്നു ആദർ. ആദറിന്റെ പുന്നാരമോനായിരുന്നല്ലോ ഇബ്രാഹിം. ഭാവി വളരെ ശോഭനമായിരുന്നു. ആദറിന്റെ ശേഷം അടുത്ത ആളുകാര് അത് ഇബ്രാഹിം തന്നെ ചോദിക്കാനില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുട്ടിക്കാലത്തെ വിഗ്രഹാരാധനയോടൊക്കെ വെറുപ്പ് തോന്നി. എന്തിനാണ് ഈ ഉപകാര ഉപദ്രവം ചെയ്യാത്ത വിഗ്രഹങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് രാജാവിനെ പിന്നെ റബ്ബായിട്ട് നമ്മൾ സമ്മതിച്ചു കിട്ടുന്നത്? അയാൾക്ക് എന്താ റബ്ബാകാൻ? അയാളാണോ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെയുള്ള നിലപാട്, അതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മഹത്വം, തൗഹീദ്. പക്ഷെ അന്ന് വീട്ടിൽ നടന്ന ചർച്ച എന്തായിരിക്കും? തെറിച്ച ചെറുക്കൻ തന്നെ, ആ തെറിക്കലാണ് ഈ ഹനീഫ്. ഇത് നമുക്കും ആവശ്യമുള്ള സംഗതിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുവാണ്, അള്ളാഹു ഇലാഹാണെന്ന് പറഞ്ഞാൽ പോരാ, അള്ളാഹു ദൈവാന്ന് പറഞ്ഞാൽ പോരാ, അള്ളല്ലാത്തതൊന്നും ദൈവം അല്ലാന്ന് കൂടി പറയണം. ഇതാണ് ഒരു തട്ടിത്തെറിപ്പിക്കലുണ്ട്. ബാക്കിയുള്ളതിനൊക്കെ ഒരു വേണ്ടാന്ന് വെച്ചിട്ട് അള്ളാഹുവാണ് എന്റെ ഇലാഹ് എന്ന് സംബന്ധിച്ചാരേ മുഅ്മിനാകുന്നു, അല്ലാതെ അള്ളാഹുവും ദൈവമാണ് എന്ന് സംബന്ധിച്ചത് കൊണ്ട് ഒരാള് മുഅ്മിനാകുകയും. അമൻ യക്ഫുർ ബി താഗൂത്തി വയുമിൻ ബില്ലാ, താഗൂത്തിന്റെ കാഫിറായിട്ട് വേണം അള്ളാഹ് മുഅ്മിനാകാൻ. ഈ തെറുക്കലാണ് ഇവിടെ. ഇങ്ങനെ തെറിച്ചു പോകുന്നത് കൊണ്ടാണ് ഊർ നഗരത്തിൽ ആസ്ഥാന പുരോഹിതനായി വാഴേണ്ടിയിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയിൽ, മക്ക അറബികൾക്ക് പിന്മുറക്കാരനാണെന്ന് അവകാശപ്പെടുന്ന വിധം മക്കയിൽ വന്ന് താമസമാക്കിയത്, അല്ലെങ്കിൽ ഫലസ്തീനിൽ വന്ന് താമസമാക്കി, അല്ലെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ആസ്ഥാന പുരോഹിതനായിട്ട് ഇറാഖിൽ വാഴേണ്ട ആളാണ്, വിഗ്രഹാരാധകനായിട്ട് അതല്ലായിരുന്നല്ലോ. മുശ്രിക്കുകൾ അദ്ദേഹത്തെ കൊണ്ടാടുന്നത് കൊണ്ടൊന്നും അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനല്ലാന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം? ഇത്തബിഉ മില്ലത്ത ഇബ്രാഹിം, അല്ല പറഞ്ഞതാണ് സത്യം. നമുക്ക് നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിൻപറ്റുകയും അതാണ് സത്യം എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാതെ ഒട്ടകം തിന്നുന്ന ആളായതുകൊണ്ട് നബി അല്ല എന്നൊന്നും പറഞ്ഞുള്ള വ്യാജത്തിൽ കുടുങ്ങേണ്ടതില്ല എന്ന് ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഒരു സഹോദരി വീട്ടിൽ വല്യപ്പയും വല്യമ്മയും ഉൾപ്പെടെ ഒരുപാട് ആളുകൾ കോവിഡാണ്, എല്ലാവർക്കും. അതിൽ പ്രായമായവരുടെ ക്യാൻസറൊക്കെ ഉള്ള ആളുകൾ കൂടിയാണ്, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടതെന്ന്. അങ്ങനെ വേറെയും ഉണ്ട്, കണ്ണൂർ ഭാഗത്ത് നിന്ന് ഒരാളുണ്ട്, കന്മനത്ത് നിന്ന് ഒരു സഹോദരിയുണ്ട്. ഇങ്ങനെ വേറെയും പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ മറ്റു പ്രയാസങ്ങൾക്കുണ്ട്, സ്വന്തം രോഗം, അതുപോലെ സാമ്പത്തികമായ ഞെരുക്കങ്ങള്, പ്രയാസങ്ങള്, ജോലിയുടെ പ്രശ്നങ്ങൾ, അതിലൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട എല്ലാവർക്കും അവർ അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ആവശ്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതആല പ്രത്യേകമായി പരിഗണിച്ച് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. കോവിഡ് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും പരിചയക്കാരും നാട്ടുകാരും ഒക്കെ ഉണ്ട് നമുക്ക്. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, പകർച്ചവ്യാധികളിൽ നിന്ന് മാരക രോഗങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം. റഹ്മാനെ റഹീമെ, ഞങ്ങളുടെ വല്ല പാപത്തിന്റെയും ഫലമായിട്ടാണ് ഈ പരീക്ഷണമെങ്കിൽ, ഈ പുണ്യനാളുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഈ ദിനങ്ങളിൽ റബ്ബെ നീ ഞങ്ങൾക്ക് മോചനം നൽകണേ. ഞങ്ങളുടെ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തന്നുകൊണ്ട് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിലും ഞങ്ങൾക്ക് വിടുതൽ നൽകണം. റഹ്മാനും റഹീമുമായ നദ, ഞങ്ങളെ നിന്നിലേക്ക് മടക്കി കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ഈ രോഗങ്ങൾ നീ തന്നിട്ടുള്ളതെങ്കിൽ, നിനക്ക് പ്രിയപ്പെട്ടവരായി സ്വർഗാവകാശികളായി നിന്നിലേക്ക് മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. റഹ്മാനും റഹീമുമായ നാഥ, രോഗം മാത്രമല്ല രോഗത്തോടൊപ്പം ദാരിദ്ര്യവും കഷ്ടപ്പാടും പട്ടിണിയും കൂടിയാണ് പടരുന്നത്. റഹ്മാനെ റഹീമെ, സാധുക്കളായ പാവങ്ങളായ ഞങ്ങളുടെ നാട്ടുകാരെ നീ സഹായിക്കണം തമ്പുരാനെ. പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രവാസികൾ, അവരൊക്കെ വലിയ കുടുക്കിലാണ് കുടുങ്ങിയിട്ടുള്ളത്. അവരോട് നീ കാരുണ്യം കാണിക്കുക. അവരാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സുഭിക്ഷതക്കും ഞങ്ങളുടെ സുസ്ഥിതിക്കും ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത്. ആ പ്രവാസികളെ നീ പ്രത്യേകം അനുഗ്രഹിക്കണം തമ്പുരാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഈ പുണ്യദിനങ്ങളിൽ ഞങ്ങളുടെ ഖുർആൻ പാരായണം, ഞങ്ങളുടെ ഖുർആൻ പഠനം, അത് നീ സ്വീകരിക്കണം തമ്പുരാനെ. ധാരാളം പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. അതും ഞങ്ങളുടെ ഈമാനിന്റെ, ഞങ്ങളുടെ തഖ്വയുടെ, ഞങ്ങൾക്ക് നിന്നോടുള്ള താല്പര്യത്തിന്റെ തെളിവായി പരിഗണിച്ചുകൊണ്ട് നാഥ, ഞങ്ങളുടെ പാപങ്ങൾ നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരേ. നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കണമേ. ഞങ്ങളുടെ രക്തബന്ധുക്കളോട്, ഞങ്ങളുടെ സഹോദരങ്ങളോട് കാരുണ്യം കാണിക്കണം. റഹ്മാനെ, ഞങ്ങളുടെ മക്കളെ സാലിഹായ സന്താനങ്ങൾ, പണ്ഡിതന്മാരായി നിനക്ക് തൃപ്തിയുള്ള മുത്തക്കികളായി വളർത്തണം തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളോട് കാര്യം കാണിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ വീടുകളിൽ സമാധാനം നിലനിർത്തി തരേണമേ. ഞങ്ങളുടെ കടങ്ങൾ വീട്ടി തരേണമേ. രോഗങ്ങൾ ശക്തിയാക്കി തരേണമേ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിച്ചു തരണം തമ്പുരാനെ. റഹ്മാനെ റഹീമെ, നിന്നോട് കേഴുകയല്ലാതെ, നിന്നെ വിളിക്കുകയല്ലാതെ മറ്റാരെയും ഞങ്ങൾക്ക് കിട്ടാനില്ല. നിന്നിലല്ലാതെ മറ്റാരിലും പ്രതീക്ഷ അർപ്പിക്കാനുമില്ല. അതുകൊണ്ട് റഹ്മാനെ റഹീമെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ, ഞങ്ങളുടെ ആരാധനകളെ, ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെ, ഞങ്ങളുടെ സദഖകളെ നീ തട്ടിക്കളയരുത് തമ്പുരാനെ. റബ്ബന അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. റബ്ബന ആതിനാ മാ വഅദ്തന അലാ റസൂലിക വലാ തഖ്സിനാ യൗമൽ ഖിയാമ إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم. وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم. والحمد لله رب العالمين.